അട്ടിമറികൾ നടന്ന ഭാഗങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെയധികം സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ടുകൊണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളും സിദ്ധാന്തങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി ധാരാളം ചരിത്ര അതിലൊന്നും പാർട്ടി തർക്കമുള്ള വിഷയമൊന്നുമില്ല. അത് ഒരു വർഷം മുമ്പോ മുമ്പോ ആയിരുന്നാലും കുഴപ്പമില്ല, നബിക്ക് നുമ്പുകത്തിൽ അത് ഉറപ്പായ കാര്യമാണ്. അതിന്റെ മുമ്പ് നബി അവിടെ ജനിച്ച് വളർന്നത് എങ്ങനെയാണെന്നുള്ളത് അല്പം മനസ്സിലാക്കുന്നതാണ്. നബി മക്കയിൽ ജനിച്ചു വളർന്നു, സാധാരണ അവിടുത്തെ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പിതാവ് ആദ്യമേ മരിച്ചുപോയി, അഞ്ചാറ് വയസ്സായപ്പോഴേക്ക് മാതാവും മരിച്ചു. പിന്നീട് നബിന്റെ വലിയ ഭാഗമുണ്ടായിരുന്നു, അദ്ദേഹം ഏറ്റെടുത്തു സംരക്ഷിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നീട് അങ്ങനെ വളർന്ന് യുവാവായി വന്നതിന് ശേഷം സാധാരണ അറബികളുടെ ജീവിത ക്രമങ്ങളൊക്കെ അദ്ദേഹവും പഠിച്ചു. നബിക്കും വശമുണ്ടായിരുന്നു, പക്ഷേ അതിന്റെ വൃത്തികേടായ വശങ്ങളിലേക്കൊന്നും നബി പോയിട്ടില്ല, നബിക്ക് അത് ഇഷ്ടവുമല്ല. സാധാരണഗതിയിൽ ഒരു കുലീന തറവാട്ടിൽ ഒരു അനാഥയായ കുട്ടിയെ പിതാമഹനുണ്ടായിരിക്കെ, പിതൃവ്യന്മാരുണ്ടായിരിക്കെ ഏത് നിലക്കാണ് പുരോമന കുട്ടിയെ വളർത്തപ്പെടുന്നതെങ്കിൽ ആ നിലയിൽ നബിയെ വളർത്തിക്കൊണ്ടുവന്നു. അതിൽ പ്രത്യേകം ഒന്നും പറയാനില്ല, ആ നിലക്ക് എങ്ങനെയൊക്കെയാണ് വളർത്തുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവിടെ തന്നെ മറ്റൊരു ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നബി ചെറുപ്പകാലത്ത് ആട്ടിനെ മേക്കാൻ നടന്നിരുന്ന ഒരു പയ്യനായിരുന്നു എന്നൊരു ചരിത്രം ഈ 90 കോടി ജനങ്ങൾക്കിടയിൽ, 100 കോടിയിൽ 90 കോടി ജനങ്ങൾക്കിടയിലും പ്രചരിപ്പിക്കപ്പെട്ട ഒരു ചരിത്രമാണ്. നബി ആട്ടിടയനായിരുന്നു. ഇതിന്റെ പിന്നിൽ നബി ആട്ടിടയനായിരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആ ചരിത്രം ഇവിടെ ലോകത്ത് പ്രചാരത്തിൽ വരുത്തിയത് ആരാണെന്ന് നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം? നബി ആട്ടിടയനാവേണ്ട ഒരു സാഹചര്യം അവിടെ കാണാനില്ല. വളരെ ഓമനത്വത്തോടുകൂടി സ്വന്തം വല്യപ്പ തന്നെ വളർത്തിണ്ടാക്കുന്ന, കുടുംബങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി വളർത്തിണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു ഓമന കുട്ടിയെ ആരാന്റെ ആട്ടിനെ നോക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നപ്പോടെ ചരിത്രം പറയും. ആരാന്റെ ആട്ടിനെ നോക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്താടുകല്ല, മക്കാരുടെ ആടുകളെ നോക്കാൻ വേണ്ടി നടന്നിരുന്ന ആളായിരുന്നു മുഹമ്മദ് നബി എന്ന് ബുഖാരി മുസ്ലിം മുതൽക്കുള്ള കിതാബുകളിൽ എഴുതി വെച്ച. അത് പിന്നെ 90 കോടി വിശ്വസിക്കോ ഇല്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നബി ആട്ടിടയനായിട്ട് ആരുടെ ആടിനെ നോക്കാൻ, മക്കാരുടെ ആടിനെ നോക്കാൻ എങ്ങനെ എന്തിനാ പോകേണ്ട ആവശ്യം എന്നത്, ചില്ലിക്കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കരാരി ചില്ലിക്കാശിന് വേണ്ടിയിട്ട് വീട്ടിൽ യാതൊരു സംരക്ഷണം കിട്ടാത്തതിന്റെ പേര്, കുടുംബങ്ങൾ നോക്കാത്തതിന്റെ പേര്, പരിഗണിക്കാത്തതിന്റെ പേര്, കുട്ടിപ്രായത്തിൽ ആടിനെ നോക്കാൻ നടന്നിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപജീവനത്തിന് കിട്ടിയെങ്കിൽ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നു നബി ആടിനെ നോക്കാൻ പോയിരുന്നത്. അത് കുടുംബത്തെ ആടല്ല, അയൽവക്കക്കാരുടെ ആടല്ല, മക്കാരുടെ ആടുകളെ നോക്കാൻ പോവലായിരുന്നു നബിയുടെ പണി എന്ന് ലോകത്താദ്യമായിട്ട് പറഞ്ഞ ആളാണ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ആരത് പറഞ്ഞ ആള്? ലോകത്താദ്യമായിട്ട് ഇങ്ങനൊരു വാർത്ത പറഞ്ഞ ആള് അബൂ ഹുറൈറ, നമ്മുടെ സുപരിചിതനായ ആള്. ഇയാളാണ് ഈ സംഭവം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നത് പറയുന്നത് മുആവിയയുടെ കാലത്ത് മദീനാ പള്ളിയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അനുവാദം സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് മിണ്ടാൻ പാടില്ല, ഒരിക്കൽ വേണ്ടിയിട്ട് അടിയും കിട്ടി മുള്ളത്താബിന്റെ അടുത്ത് നിന്നൊക്കെ നമുക്കറിയാം. മുള്ളത്താബിന്റെ കാലത്ത് ഒരു ചെറിയ വേദനയെ പറഞ്ഞുള്ളൂ, അന്ന് തന്നെ അടി കിട്ടി, ഇരിക്കക്കുത്തിൽ വീണു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, അബൂ ഹുറൈറ തന്നെ പറഞ്ഞു. പിന്നീട് മുള്ളത്താബിന്റെ കാലത്തോ ഉസ്മാന്റെ കാലത്തോ കാര്യമായിട്ട് അലിയന്റെ കാലത്ത് കുറച്ചുകാലം ഒന്നും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് വേദ പറയാൻ തുടങ്ങിയത് മുആവിയന്റെ കാലത്താണ്. അങ്ങനെ വേദ പറയാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു ദിവസം പറഞ്ഞ വേദാണ്. എന്താ പറഞ്ഞത്? അപ്പൊ അവര് തമ്മിൽ, സാധാരണ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ വലിയൊരു തർക്കമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ച പറയാം. ഞങ്ങളെ നബി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പുണ്യനബിയാണ്, റഹ്മത്തുല്ലാഹിലാമീനായിട്ടുള്ള ഈ ലോക ജനതയ്ക്ക് മുഴുവൻ അനുഗ്രഹമായിട്ട് അള്ളാഹു നിയോഗിച്ച അച്ഛൻ നബിയാണ് ഞങ്ങളുടെ നബി എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പൊ ഖുർആനെ പരസ്യമായിട്ട് തിരിക്കാൻ അയാൾക്ക് വയ്യണം, കാരണം അപ്പുറം മുസ്ലിമായിട്ടാണ് അപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ മുഹമ്മദ് നബിക്കുള്ള മഹത്വങ്ങളൊക്കെ ഇടക്കിടക്ക് ഖുർആൻ ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ മറ്റവർക്ക് അതൊരു വിഷമം. അല്ലെ, ജൂതന്മാർക്ക് അവരിൽ നിന്നും മുനാഫിക്കുകൾക്ക് വിഷമം പറയാനില്ല. ജൂതന്മാരിൽ ആത്മാർത്ഥയോടുകൂടി ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരുണ്ട്, അവർക്ക് വിഷമമില്ല. മുനാഫിക്കുകളായിട്ട് കടന്നുകൂടിയ ആൾക്കാർക്ക് മുഹമ്മദ് നബിന്റെ മഹത്വവും പുണ്യമൊക്കെ കേൾക്കുന്നത് വിഷമം. അവർക്ക് സഹിക്കാൻ കഴിയും. അവർക്ക് സഹിക്കാൻ കഴിയുന്ന എന്തേ ഉള്ളൂ? മൂസാ നബിന്റെ പുണ്യം. മൂസാ നബിന്റെ അടുത്ത് ഇസ്രായേൽ വന്നപ്പോ കണ്ണ് അടിച്ചാണ്ട് തെറിപ്പിച്ചു. ഇങ്ങനെയുള്ള മഹത്വങ്ങൾ പറയണം, അതാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ അതിനിടയിൽ ചില കൊള്ളി വന്ന് വീഴ, മൂസാ നബി ഒരു ആട്ടിടയനായി. എത്ര കാലം? 8 വർഷം ആട്ടിനെ മേച്ചിട്ടാണ് ഒരു കല്യാണം കിട്ടിയത് എന്നുള്ള കാര്യം ഖുർആൻ ആ രൂപത്തിലല്ലെങ്കിലും പറഞ്ഞതിൽ ഒതുങ്ങി പറയേണ്ടി വന്നു. മുസാനബിന്റെ ചരിത്രം അങ്ങനെ വിരിച്ച കൂട്ടത്തിൽ അങ്ങനെ മദായൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെത്തി. സുഹൈബ് നബിന്റെ ആടുകളെ മേക്കാൻ വേണ്ടി കുട്ടികളൊക്കെ വന്നിരുന്ന കൂട്ടത്തിൽ അവർക്ക് സഹായിച്ച് അങ്ങനെ സുഹൈബ് നബി വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ കൂലിക്കാരനായിട്ട് ഇവിടെ സർവന്റായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്റെ ഒരു കുട്ടിനെ എന്റെ രണ്ട് പെൺകുട്ടികൾ ഒരു സംഭവം ഉണ്ടായി. അതാ പെൺകുട്ടികൾ വെള്ളം കോരാൻ നിൽക്കുമ്പോൾ വെള്ളം അവർക്ക് കോരാനും വയ്യ, അവർക്ക് കൊടുക്കാൻ ആളുമില്ല. ഇദ്ദേഹം വഴിയാത്രക്കാരനായിട്ട് ചെന്നപ്പെട്ടാൽ സഹായം ചെയ്തു കൊടുത്തു. അത് അവർക്ക് വലിയ ഇഷ്ടമായി. ഉപ്പാനോട് ചെന്ന് പറഞ്ഞപ്പോ ഉപ്പ വിളിപ്പിച്ചു. വിളിപ്പിച്ച് എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലാവട്ടെ, നീ ഒരു നല്ല സേവന മനസ്സിലുള്ള ആളാണ്, നല്ലവനായിട്ട് എനിക്ക് തോന്നിയത് വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്റെ രണ്ട് പെൺകുട്ടികൾ ഒന്നിനെ നിനക്ക് കല്യാണം ചെയ്തു തരാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്റെ ഒരു ചെറിയ മഹറക്കാണല്ലേ. 8 വർഷം നീ എനിക്കിവിടെ വീട്ടുകാരക്കും ആട്ടിനെ നോക്കണം, കൂടി ആട്ട് ആട് നോക്കാൻ അപ്പോഴുള്ളത് ചരിത്രകാരന്മാരുടെ തർക്കമില്ല, ബൈബിളുകാരെല്ലാം എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിന് 8 കൊല്ലം ഇവിടെ താമസിക്കണം. പിന്നെ 2 വർഷവും കൂടി കൂട്ടാന്നുള്ളത് നിന്റെ ഇഷ്ടം, അങ്ങനെ 10 തേക്കാം. 8 കൊല്ലം ഏതായിരുന്നാലും വേണം എന്നാൽ സമ്മതിച്ചു. ചുരുക്കത്തിൽ ഒരാട്ടിടയനായിട്ട് 8 കൊല്ലമെങ്കിലും അവിടെ പണിയെടുത്തിട്ടാണ് മൂസാ നബിക്ക് ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞത് എന്നുള്ളത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊങ്ങച്ചം ആകെ തകർക്കുന്ന വിഷയമായിട്ട് മാറി. അതിങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിനിടയിൽ ഇത് മാറ്റണം. മൂസാ നബിക്കുള്ള ഈ വിഷമം, മൂസാ നബിയെ സംബന്ധിച്ച് അവർ കേൾക്കുന്ന ഈ വിഷമം, അത് മാറ്റണം. അപ്പൊ മുഹമ്മദ് നബിയും അതേപോലത്തെ ഒരു ആട്ടിടയനാണ് എന്ന് വരുത്തി തീർത്തെങ്കിലേ ഈ ഷെയ്മ് നീ കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു ഇദ്ദേഹം? അയാള് അബൂഹുറ ഒരു ദിവസം വേദ വരാ, മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് വേദ വരാ, എല്ലാ പ്രവാചകന്മാരെയും ആട്ടിടയന്മാരായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വേദാണ് തുടങ്ങുക എല്ലാ പ്രവാചകന്മാരെയും ആട്ടിടയന്മാരായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മുഅവിയാന്റെ കാലമായപ്പോഴേക്ക് നബി വഫാത്തായിട്ട് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് 10, 30, 40 വർഷത്തോളായിരിക്കും. 40 വർഷം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് വേദ വരാ. ഈ 40 വർഷം മുമ്പ് അവിടെ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ധാരാളം തലമുറകൾ വന്നുപോയി, അവരൊന്നും അന്നില്ല. ഈ 40 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ മദീനത്തെ പള്ളിയിൽ മഹാവിയന്റെ കാലത്ത് കൂടിയിരിക്കുന്ന ആൾക്കാർ ആരാണെന്നറിയാം? ഒക്കെ അറബികളാ, പൊതുവിശ്വാസികളാ, അവരൊക്കെയാണ് ഇപ്പോ അവിടെ കൂടിയിരിക്കുന്നത്. അവർക്ക് ഇപ്പൊ 40 കൊല്ലം മുമ്പ്, അതിന്റെയും ഒരു 60 കൊല്ലം മുമ്പ് നബി ചെറുപ്പകാലത്ത് അട്ടണമേക്കാൻ നടന്നിരുന്നത് ഒന്നും ഇപ്പൊ അവർക്കറിയില്ല. അപ്പൊ അവരോട് പറയാം, ലോകത്തുള്ള എല്ലാവരും എല്ലാ പ്രവാചകന്മാരും ആട്ടിടയന്മാരായിട്ടല്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു. സർത്തിലിടയിൽ ആൾക്കാർ ചോദിച്ചു, നബിയെ നിങ്ങളും ആട്ടിടയമേക്കാൻ പോയിരുന്നോ എന്ന് ചോദിച്ചു. ഇത് പറയാനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ നബി പറഞ്ഞു, അതെ, ശരിയാക്കിട്ട് ആദ്യത്തെ പോയത് ആട്ടിടയനായിരുന്നോ എന്ന് സദസ്സിലുള്ളവർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്തെന്ന്? നബി ആട്ടിടയനായിരുന്നു എന്ന് അറിയുന്നവരല്ല സദസ്സിലുള്ളവരെന്ന് മനസ്സിലായി. അവിടെ പ്രചാരം സിദ്ധിച്ച നബി ചെറുപ്പം മുതൽക്ക് അവിടെ ജീവിച്ചു വന്നാളാണ് മക്കയിൽ. അവിടെ ഏതെല്ലാം നിലക്കാണ് നബി ജീവിച്ചത് എന്നുള്ള ഈ സംഗതികളൊക്കെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. എന്നിരിക്കെ അവരിൽ നിന്ന് തന്നെ ചോദ്യം, നബിയും ആട്ടിടയനായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അബൂഹുറൈറ പറഞ്ഞു കൊടുക്ക, അതെ, ഞങ്ങൾ നബിയോട് ചോദിച്ചു, നബി ആട്ടിടയനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനും ആട്ടിടയനായിരുന്നു മക്കാരുടെ ആടുകളെ ചില്ലിക്കാശിന് വേണ്ടി കരായി അറബിയിൽ പറയാം, ചില്ലിക്കാശിന് വേണ്ടി നോക്കാൻ നടന്നിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യം മദീനത്തെ പള്ളിയിൽ നിന്ന് അബൂഹുറയുടെ വായിലൂടെ എനിക്ക് ചാടിയത്, അതാണ് ഇപ്പൊ ബുഹാരിയിലുള്ളത്. അപ്പൊ കരാരിയത്ത് ചില്ലിക്കാശിന് വേണ്ടി എന്ന് പറയുമ്പോ കുടുംബത്താടല്ല എന്ന് തോന്നുന്നു, കാര്യമായ ശമ്പളത്തിൽ കിട്ടണമില്ല, ചില്ലിക്കാശ് കിട്ടണമെന്നും വന്നു. ഇനി എങ്ങനെയാണോ മൂസാലിഫിനേക്കാൾ തരം താഴ്ത്താൻ എന്താണോ ഈ വിഷയത്തിൽ വേണ്ടതൊക്കെ പറഞ്ഞു. ഇത് പിന്നീട് വന്ന ആൾക്കാർക്ക്, ബുഹാരിനൊക്കെ പൊക്കി നടക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ വിഷമമായി. എന്താ നബിനെ പറ്റി ബുഹാരിനെ നടക്കാൻ ചെയ്തിട്ടുള്ളത്? ബുഹാരിയാണെങ്കിലോ, ബുഹാരി ഇല്ലാതെ ഞാൻ ഇവരുടെ ഇസ്ലാമതം നിലനിൽക്കില്ല. അവരുടെ ഈ സുന്നത്ത് ജമാഅത്തുകാരുടെ ഇസ്ലാമതയുടെ നിലനിൽക്കണമെങ്കിൽ ബുഹാരി മുസ്ലിം രണ്ടും വേണം. വേറെ ഇല്ലെങ്കിലും വലിയ ആൾക്കാരില്ല. ഖുർആൻ ഉണ്ടാവരുത്, അതായത് പഠിക്കരുത്, നിജാതാക്കാൻ വയ്ക്കില്ല, അവർ പഠിക്കരുത്. ബുഹാരി മുസ്ലിമും പഠിക്കുമ്പോൾ ഒന്നുമില്ല, ഇസ്ലാം അവരുടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കും. അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനൊന്ന് നബിയോടൊക്കെ എല്ലാവർക്കും നബി പറഞ്ഞത് കേൾക്കാൻ വയ്യെങ്കിലും നബിയോട് ബഹുമാനം എല്ലാവർക്കും ഉണ്ട്. നബിനെ പറ്റി ഇത്രയും മനസ്സായിട്ടുള്ള ഒരു വിഷയം എഴുതിച്ചത് മോശമായിപ്പോയല്ല, എന്താ ഞാൻ വേണ്ടത് ആലോചിച്ച് എന്തുണ്ടാക്കി. ബിൽ കരാരിയത്തി എന്ന് പറഞ്ഞ കരാരിയത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് ആടിനെ നോക്കിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അതിന്റെ ചോട്ടിൽ ചോദിച്ചു. നോക്കുമ്പോ അങ്ങനൊരു നാട് ഈ ഭൂലോകത്തുണ്ട്, മക്കത്തുല്യ മദീനത്തുല്യ, ഈ ഭൂലോകത്തെ കരാരിയത്ത് എന്ന് പേരായിട്ടൊരു നാടില്ല. അത് പിന്നീടാ തെളിഞ്ഞത്. ഏതായിരുന്നാലും ഇത് അതിന്റെ ഉള്ളിൽ പെട്ടു. ഇതിപ്പോ ലോകത്തുള്ള എല്ലാ ചരിത്രകാരന്മാരും സുന്നത്ത് ജമാഅത്തുകാർക്ക് വേണ്ടി ചരിത്രം എഴുതുന്നവരും മുഴുക്കെത്തി നബി ആട്ടിടയനായിരുന്നു എന്ന് എഴുതി. ആദ്യം പറഞ്ഞാണ് അബൂഹുറയറാണെന്നുള്ളത് അവർക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അബൂഹുറനെ പറ്റി അവർ പഠിച്ചില്ല, അങ്ങനെ പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ പഠിക്കണം, അബൂഹുറയറാണ് അത് ആദ്യം പറഞ്ഞതെന്നും അതിന്റെ ഉദ്ദേശം എന്നതായിരുന്നൊക്കെ പഠിക്കണം. കൊള്ള പിന്നെ നബിയുടെ ഉമ്മാനെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചരിത്രം പഠിക്കുന്ന കൂട്ടത്തിൽ കൂടി ഇയാളെ നന്നായിട്ടൊന്നും കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. അത് വലിയ കാര്യമാണ്. ഈ അബൂഹുറിനെ എത്രത്തോളം നമ്മൾക്ക് പഠിക്കുന്നു അത്രത്തോളം നമ്മുടെ ഇസ്ലാം ശുദ്ധിയാവും. മൂസാ നബിന്റെ ഇതിന് പകരം പിന്നെ എന്താ പറയല്, ഞങ്ങളുടെ നബിന്റെ ഉമ്മ. അപ്പൊ അതങ്ങനെ ചിലവരാക്കി. അതിന് ശേഷം ഞങ്ങളെ നബിന്റെ ഉമ്മ നബിച്ചായിരുന്നു. അതങ്ങനെ അള്ളാഹു പറയാ, പുരുഷന്മാരല്ലാതെ പോടെ പ്രവാചകന്മാരായിട്ട് അയച്ചിട്ടില്ല. അമ്മ അർസല ഇല്ലാരും പുരുഷന്മാരല്ലാതെ പ്രവാചകന്മാരായിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ നബിന്റെ ഉമ്മ നബിച്ചാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാഹു പറഞ്ഞത് പുരുഷന്മാരെ അയച്ചിട്ടുള്ളൂ. അതുണ്ട്, അതിന് തെളിവ് ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുർആനിൽ തന്നെ അതിന് തെളിവുണ്ട്. മൂസാ നബിന്റെ ഞങ്ങളുടെ നബിന്റെ മൂസാ നബിന്റെ ഉമ്മ നബിച്ചാണെന്നുള്ള പ്രവാചിക ആണെന്നുള്ള ഖുർആനിൽ തന്നെ തെളിവുണ്ട്. എന്താ തെളിവ് പറഞ്ഞു നോക്കുമ്പോ സാധാരണക്കാരൊക്കെ മുട്ട. മൂസാനബിന്റെ ഉമ്മാക്കും നമ്മൾ ഹൈ കൊടുത്തു എന്ന് ഖുർആനിൽ സംഗതിയില്ല. കഥ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂസാനബിന്റെ ഉമ്മാക്കും അള്ളാഹു ഹൈ കൊടുത്തു. എന്താ ചെയ്യ, അള്ളാഹിനടുത്തുനിന്ന് വഹി കിട്ടിയാൽ നബിയായി അതിനെ വെച്ച് യാതൊരു തക്കുപ്പയിലില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ് മിരട്ടി നോക്കുമ്പോ സംഗതി കുടുങ്ങി. സാധാരണക്കാരും മൂസാനബിന്റെ ഉമ്മ നബിയാണ് നബിച്ചാണെന്നുള്ളത് സാധാരണക്കാരൊക്കെ സംഭവിക്കേണ്ടി വന്നു. ഗീതന്മാരെന്നുള്ള വിഭാഗത്തിന്റെ വാദത അത് നമ്മളുടെ ആൾക്കാരിലേക്കും എന്റെ പിൻഗാമികളാണല്ലോ പകർന്നിട്ട് മൂസാനബിന്റെ ഉമ്മയും മറിയം ബീവിയൊക്കെ നബി ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചു കൊടുത്തോളൂ ചരിത്രകാരന്മാരിൽ തന്നെ. കാരണം ഇത് പറഞ്ഞപ്പോ എന്നെ മറുപടി അറിയാൻ കിട്ടുന്നില്ല, എന്നെ സമ്മതിച്ചു കൊടുക്കുന്നേ. അപ്പൊ മൂസാനബിന്റെ ഉമ്മ എന്തായിരുന്നാലും ഇങ്ങനെ പറഞ്ഞ് ആട്ടിടയിലായ ഒരു പോരായുണ്ടെങ്കിലും ഉമ്മ നബിയ മുസ്ലിമല്ല നബിയ നബിച്ച പ്രവാചികയ എന്നവിടെ പറഞ്ഞുറപ്പിച്ച്. ഇനിയിപ്പോ ഇതിന് മുഹമ്മദ് നബിന്റെ ഉമ്മി അതേപോലെ പ്രവാചികമല്ലെങ്കിലും അതേപോലെ കാര്യമായ ഒരാളെന്നെയാണ്. ലോകത്തിന് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള നബിയെ പ്രസവിച്ച ഉമ്മയാണല്ലോ. അപ്പൊ നബിന്റെ ഉമ്മ ദോഷക്കാരിയല്ല മോശക്കാരിയല്ല എന്ന് വരുത്തി തീർക്കലൊരു ആവശ്യം ആർക്കുണ്ട്? മുസ്ലിമികൾക്കുണ്ട്. നമ്മൾ നബിന്റെ ഇത്രടുത്ത് പൊക്കി പറയില്ല, നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇവര് പറഞ്ഞു ശരി അതങ്ങനെ ആയിക്കോട്ടെ, അപ്പൊ നിവൃത്തില്ല. ആ ഏതായിരുന്നാലും ഞങ്ങളുടെ ഇപ്പോ പിന്നെ തറവൊന്നുമില്ല. ില്ലെന്ന് പറഞ്ഞാ പറ്റൂല, നിങ്ങളുടെ നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്. ആര്? അബൂഹുറൈറ പറയണത്. ഈ പറയുന്ന ആള് അബൂഹുറൈറയാണ്. നിങ്ങളുടെ നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്, കാഫിറത്താണ് എന്ന് പറഞ്ഞു. എവിടെ നീട്ടി നബി ഒരു ദിവസം ആകെ ഹരാക്കുണ്ടാക്കിയത് അവര് പ്രസംഗിക്കാ. നബി ഒരു ദിവസം ദാറ ഖബർ ഉമ്മിഹി, നബിന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ നബി കരഞ്ഞു എന്ന് മാത്രമല്ല എല്ലാവരെയും കരയിപ്പിക്കും ചെയ്തു. വലിയ സംഭവം പറയാൻ പോണത് അവർ പറയാം. മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ഒരു ദിവസത്തെ വേദപ്പത്. അങ്ങനെ നബി കരഞ്ഞു, നബിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞു. അബുക്കാമൻ അവര് എന്താണ് കരഞ്ഞെന്നുള്ള കാരണം ചോദിച്ചപ്പോൾ നബി പറയാം, ഇസ്തവേദനത്തുറീ, ഞാൻ എന്റെ അള്ളാഹു നാഥനോട് ഞാൻ സമ്മതം ചോദിച്ചു. അന്നസ്തവസ്രലി ഉമ്മി, എന്റെ ഉമ്മാക്കൊന്ന് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉമ്മ ദോഷം ചെയ്തുകൊണ്ട് അത് ആദ്യം പഠിക്കണം. അതിനൊക്കെ പറഞ്ഞു ഉമ്മാക്കൊന്ന് പുറത്ത് ഉമ്മ കുറെ ദോഷം ചെയ്തുകൊണ്ട് പുറത്ത് കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഫലം യൂതല്ലി, എനിക്ക് നിന്റെ ഉമ്മാക്ക് വേണ്ടി അങ്ങനെ ദോഷം പൊറുക്കാൻ പ്രാർത്ഥിക്കണ്ട, സമ്മതം തരൂല എന്ന് അള്ള പറഞ്ഞു. പിന്നെ നിലവിളി എവിടെയെങ്കിലും പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഖബറൊന്ന് കണ്ടോട്ടെ, എനിക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് മാത്രം കണ്ടോ, ഖബറൊന്ന് കാണാന്ന് മാത്രം. പക്ഷെ ഉള്ളിലുള്ള ആള് കൈവിട്ടു. ആൾക്ക് നരകം ആര് സ്വന്തം ഉമ്മാനെ പറ്റി പറഞ്ഞു, സ്വന്തം ഉമ്മാനെ പറ്റി, നബിന്റെ ഉമ്മാനെ പറ്റി, അത് നരകം തന്നെ. ആ വിഷയത്തിൽ മാപ്പിന്റെ ഒരു ശുപാർശ ഒരു പ്രാർത്ഥന പോലും നടത്തണ്ട, അത് നടത്താനേ പാടില്ല എന്ന് അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചിട്ട് അള്ളാഹു എനിക്ക് തന്ന മറുപടി ഇങ്ങനെയാണെന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് രണ്ടാമത്തെ വേല ആര് അബൂ ഹുറൈറയുടെ വേല പറഞ്ഞത്. ഇതാരാ എഴുതിച്ചത്? ചരിത്രകാരന്മാർ ആരെങ്കിലുമല്ല, മുസ്ലിമിന്റെ നടുക്ക് എഴുതിച്ച ചരിത്രപത് അബൂ ഹുറൈറ അങ്ങനെ വേല പറഞ്ഞു. അപ്പൊ എന്തായി ഉമ്മ ഗാഫറ, ഉമ്മാക്ക് ഗാഫറാവാൻ പാടുണ്ടോ ഇല്ലേ നമുക്കൊന്ന് പഠിക്കണം ആദ്യം. നിബിന്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഗാഫറാവാൻ പറ്റോ ഇല്ലേ? നിങ്ങളല്ലേ ഗാഫറാവുള്ളൂ. ഗാഫറാവണമെങ്കിൽ ഗാഫറാവേണ്ട സാധ്യത വേണല്ലോ. ഏതൊരുത്തരെയും ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദൂതന്റെ സന്ദേശം അവിടേക്ക് എത്തിക്കഴിയണം, അല്ലാതെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഏതൊരാളെയും മുശ്രിക്കാവട്ടെ ഗാഫറാവട്ടെ ശിക്ഷിച്ചതുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഈ ചെയ്താൽ തന്നെ നബിയുടെ ഉമ്മ ശിർക്ക് ചെയ്തു എന്ന് വന്നാൽ തന്നെ ശിക്ഷിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, ഒരു ദൂതൻ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ദൂതൻ വരുമ്പോഴേക്ക് 6-ാം വയസ്സിൽ മരിച്ചിരിക്കണേ, നബിന്റെ ഉമ്മ 6-ാം വയസ്സിൽ മരിച്ചു വരിക്കണം. പിന്നെ നബിക്ക് ഉമ്മാനോട് ഉപദേശിക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ദൂതൻ വന്നിട്ട് ഇതിനെപ്പറ്റി ശിർക്കിനെ പറ്റി കുഫറിനെ പറ്റിയൊക്കെ പറഞ്ഞ് വിരിച്ച് കൊടുത്തെങ്കിൽ അല്ലാതെ ഒരൊറ്റ മനുഷ്യനെ ശിക്ഷിക്കാൻ എനിക്ക് സാധ്യല്ല, ഞാൻ ചെയ്യൂല എന്ന് അള്ളാഹു തീർത്ത് പ്രഖ്യാപിച്ചതാ ഇതില് ഖുർആൻ 17:15 സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅഥ റസൂല. അപ്പൊ 40-ാം വയസ്സിൽ നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് ആ ഖുറൈശികൾക്കിടയിലും മറ്റുള്ള പ്രദേശക്കാർക്കിടയിലൊക്കെ നബി നുബുവ പ്രബോധനം ചെയ്തതിന് ശേഷമല്ലാതെ ശിർക്കിന്റെയോ കുഫറിന്റെയോ പേരിൽ ശിക്ഷിക്കാൻ പാടില്ല. അത് ഖുർആന്റെ സിദ്ധാന്തം. പാടില്ല, മുശ്രിക്കാക്കാനും പാടില്ല, അഥവാ മുശ്രിക്ക് ശിർക്ക് ചെയ്തു നിയോഗിക്കാം എന്നാൽ തന്നെ ശിക്ഷിക്കാനും പാടില്ല. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതാ, അതവിടെ പ്രഖ്യാപിച്ചു. റസൂല, ഒരു റസൂലിന്റെ ദൗത്യം എത്തുന്നതുവരേക്കും റസൂൽ പോട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പിന്നെയും ശിർക്കും കുഫ്രും ചെയ്യുകയാണെങ്കിൽ ശിക്ഷിക്കുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കൂല. കാരണം അവർക്കറിയില്ലല്ലോ എങ്ങനെ ശിക്ഷിക്കാൻ. അപ്പൊ നബിന്റെ ഉമ്മയും ഉപ്പയും ശിർക്ക് ചെയ്തിരുന്നു സങ്കല്പിച്ചാൽ തന്നെ അവർ ശിക്ഷിക്കാൻ പാടില്ല എന്നാ അപ്പൊ ഖുർആൻ പറഞ്ഞത്. ഞാനും കൂടി ഒന്ന് മനസ്സിലാക്കാം കൂട്ടത്തിൽ, മാഇദാ സൂറത്തിൽ അള്ളാഹു പറഞ്ഞാണ് അഹ്ലു കിതാബുകളെ പോലും വിളിച്ചിട്ട് പറയാം, അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, ഇതാ നമ്മളൊരു ദൂതനിലെ വന്നിരിക്കുന്നു. അല്ല ഫത്രത്തിമിന റുസുൽ, നിങ്ങൾക്ക് ദൂതന്മാരൊക്കെ ധാരാളം വന്നിരുന്നു, പക്ഷെ ഇടക്കാലത്ത് അത് മുറിഞ്ഞുപോയി. അള്ളാഹു പറയണം ഒരു ഇടവേള വന്നു, ആ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതാ ഒരു ദൂതനെ അയച്ചിരിക്കുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞു കേട്ടുള്ളൂ ഒരു ഇടവേള അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജൂതന്മാർക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള വർഗമാണ് ജൂതന്മാർ, ഇസ്രായേൽ. അവരുടെ ഇടയിൽ പോലും അന്ന് റസൂലില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഇവർക്ക് മുമ്പേ ഇല്ല, ഇസ്മായിലികൾക്ക് അതായത് അറബികൾക്ക് മുമ്പേ റസൂൽ വന്നിട്ടില്ല. റസൂലും മിന്നും പറഞ്ഞിട്ട് നാടാട ആദ്യം അവസാനമായിട്ട് ഒരു നബി കണ്ട് പുറപ്പെട്ടതാ നമ്മളെ നബി. ഹുവല്ലദീ ബഅ്ഥഫിൽ ഉമ്മിയ്യീന റസൂലും മിന്നും, ഉമ്മിയ്യീങ്ങളെ എന്ന് പറയുന്ന ഈ അറബികൾക്കിടയിൽ, അറബി സമുദായങ്ങൾക്കിടയിൽ ഒരു പ്രവാചകൻ അള്ളാഹു അയച്ചു എന്നും പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും അത് ആവർത്തിച്ചത്. അപ്പൊ അതിന് മുമ്പ് നബി ഇല്ല. ഇനി തുന്ദിറ കൗമൻ മാ ഉന്ദിറ ആബാഉഹും നിന്നെ റസൂലായിട്ട് നിയോഗിച്ചു എന്തിന്? അവരുടെ പൂർവീകർക്കാർക്കും അങ്ങനെ ഒരു റസൂലിന്റെ ദൗത്യം മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ജനവിഭാഗത്തിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ റസൂലാക്കി നിയോഗിച്ചെന്ന് യാസീനിൽ പൂരത പറഞ്ഞിരിക്കണം. പക്ഷെ അവരുടെ ഇവർക്ക് വിഷമമുണ്ടല്ലോ. അപ്പൊ എന്താക്കിയെന്നറിയോ, എന്താക്കി അർത്ഥം മാറ്റി, ഇവരുടെ അട്ടിമറികൾ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അർത്ഥം മാറ്റി. നിങ്ങളുടെ പൂർവീകന്മാർ അവരുടെ പൂർവീകന്മാർക്ക് മുമ്പ് മുന്നറിയിപ്പും ഉപദേശമൊന്നും ചെന്നിട്ടില്ല, പ്രബോധനം എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ജനതയ്ക്ക് ജനതയോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ നിയോഗിച്ചതെന്ന് പറഞ്ഞുകൊടുത്ത് എന്താ ചെയ്തെന്നറിയും. അവരുടെ പൂർവികന്മാർക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണോ നൽകപ്പെട്ടിരുന്നതെങ്കിൽ ആ മുന്നറിയിപ്പ് നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അയച്ചിരിക്കുന്നതെന്ന് അർത്ഥം വെച്ചു. ഇവരുടെ അട്ടിമറികൾ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അർത്ഥം മാറ്റി. നിങ്ങളുടെ പൂർവികന്മാർ അവരുടെ പൂർവികന്മാർക്ക് മുമ്പ് മുന്നറിയിപ്പും ഉപദേശമൊന്നും ചെന്നിട്ടില്ല, പ്രബോധനം എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ജനതയ്ക്ക് ജനതയോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തെന്നറിയും. തുന്ദ്ര കോമം മാ ഉന്ദ്ര ആപാഹും, നീ അവരുടെ പൂർവികന്മാർക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണോ നൽകപ്പെട്ടിരുന്നതെങ്കിൽ ആ മുന്നറിയിപ്പ് നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നെഫിനെ അയച്ചിരിക്കുന്നതെന്ന് അർത്ഥം വെച്ചു. നിങ്ങൾ അവരുടെ പൂർവികന്മാർക്ക് എന്തൊക്കെയാണോ മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതേ മുന്നറിയിപ്പ് നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ടാണ് പോയി മുഹമ്മദ് നബിനെ അയച്ചിട്ടുള്ളതെന്ന് അർത്ഥം വെച്ചു. പരിഭാഷകളിൽ കാണാം, തഫ്സീറുകൾ ധാരാളം കാണാം. ഈ മാന്ദ്ര കോമം മാ ഉന്ദ്ര ആബാഹം എന്നുള്ള ഈ നിഷേധാർത്ഥം മാറ്റിയിട്ട് അത് വേറൊരാശയാക്കി മാറ്റി അട്ടിമറിച്ചു. ഇതൊക്കെ കുറേ പരിഭാഷ നമ്മൾ വിരിക്കാൻ പോകുന്നതാണ്. അപ്പോ അള്ള പറഞ്ഞത് എന്താ, ഇതിന്റെ മുമ്പ് ഒരു ഫത്ര തന്നെ കഴിഞ്ഞു, പ്രവാചകന്മാരുടെ പരമ്പര തന്നെ മുറിഞ്ഞു. മുറിഞ്ഞു പറഞ്ഞാൽ അള്ളാഹു ആ പണി നിർത്തിച്ചു എന്നല്ല, ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇനി കാര്യമായ ഒരു പ്രവാചകൻ വരാൻ വരുത്തേണ്ടതുണ്ട്, നിയോഗിക്കേണ്ടതുണ്ട്, ഇത് വരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് തലമുറ ആ ഗോത്രവർഗക്കാരനൊക്കെ കുറച്ച് അറാബികളും കുറച്ച് നിരക്ഷരവശികളായിട്ടുള്ള ഏശ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അവരെ പറ്റി ചോദ്യമില്ല, ഉത്തരവില്ല, ഒന്നുമില്ല, ശിക്ഷിക്കാനും പറ്റില്ല. ഇതൊക്കെ അള്ള പറഞ്ഞു. അവരെന്ത് ചെയ്യാനാ, അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് അള്ള തന്നെ പറയണം. പ്രവാചകൻ വരാതെ ഒരാളെ ശിക്ഷിക്കൂല എന്ന് പറയണം. അപ്പോ മുഹമ്മദ് നബിയുടെ നമ്മുടെ നബിയുടെ ഉമ്മാനയോ ഉപ്പാനയോ വല്ലിപ്പാനയോ മൂത്താപ്പാനയോ, മൂത്താപ്പാനെ പിടികൂടിയിട്ടുണ്ട്, ഇവൻ ആരെങ്കിലും ശിക്ഷിക്കാം. മൂത്താപ്പാനെ നബി അഭിമുഖത്ത് കിട്ടിയതിന് ശേഷമാണ് അതും പറഞ്ഞുതരാം. അപ്പൊ ഉപ്പാനയും ഉമ്മാനയും വല്ലിപ്പാനയും ഒരിക്കലും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന ഖുർആൻ ഇവിടെ തെളിവാണ്. അപ്പൊ ഖുർആൻ പഠിച്ചവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ ഖുർആൻ പഠിക്കാത്ത അറാബികളോടും ആബിയാന്റെ കാലത്ത് വന്നിരിക്കുന്ന ഈ നവമുസ്ലിമികളോട് അബൂ ഹുറൈറ വേല പറഞ്ഞാൽ എന്താണ് അബൂ ഹുറൈറ ഇങ്ങനെ പറയുന്നത്, ഖുർആനിൽ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കാൻ അവിടെ ആളുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാൻ പാടുണ്ടോ? ചോദിക്കാൻ പാടില്ല, ചോദിച്ച കഷാപ്പ. അത്തരത്തിൽ മുഹമ്മദ് നബി ആട്ടിടയനായിരുന്നു എന്നും ആദ്യ ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? അബൂ ഹുറൈറ ആട്ടിടയനായിരുന്നു. അങ്ങനെ ചില്ലിക്കാശിന് വേണ്ടി തന്നെ അറിഞ്ഞിരുന്ന ആളായിരുന്നു. അത്ര വലിയ സംസ്കാരം പിന്നെ കുലീനത എന്നുള്ള ആളൊന്നുമല്ല എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ട്. പിന്നെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ മോശമാണ്. ഞങ്ങളുടെ നബിന്റെ ഉമ്മ വളരെ ജോറാണ്, അള്ളാഹുന്റെ വഹയൊക്കെ കിട്ടിയാളാണ്. അപ്പൊ ആ പറഞ്ഞ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടോ? അപ്പൊ അള്ളാഹു വഹയ അറിയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് നബിയാവൂ എന്ന് ചെറിയൊരു സംശയം നേരത്തെ അവശേഷിക്കും. അത് സംശയമുണ്ടായിരിക്കും. വഹയ അറിയിച്ചി എന്നല്ല പറഞ്ഞിട്ടുണ്ടാവും, ഖുർആൻ തന്നെയുള്ളതാ നഹ്ല സൂറത്ത്. അപ്പൊ അള്ളാഹു വഹയ അറിയിച്ചി എന്ന് പറയുമ്പോഴേക്കും നബി നബിച്ചു എന്നാവൂല, അത് വെറുതെ തോന്നുക. തേനീച്ചക്ക് പോലും വഹയ അറിയിച്ചു എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഹി അറിയിക്കുക എന്നുള്ളതല്ല ഈ നബിയാവുക എന്നുള്ള എന്റെ കണക്ക്. അത് ചില സന്ദർഭത്തിൽ മറിയം ചെയ്തു ഇങ്ങനെ പലർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്നാലും ഇൽഹാം എല്ലാവർക്കും ഉണ്ടെന്ന, കാഫിറിന് പോലും ഇൽഹാം ഉണ്ടെന്ന വഹിയുടെ ഭാഗമുള്ള ഇൽഹാം. വനഫ്സിൻ മമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ. ഏതൊരു ശരീരത്തിനും ഏതൊരു മനുഷ്യ ശരീരത്തിനും മനുഷ്യാത്മാവിനും അള്ളാഹു ഇൽഹാം കൊടുക്കുന്നുണ്ട്. ആ ഇൽഹാമിൽ കൂടി അവൻ നല്ല വഴിക്കോ തീത്ത വഴിക്കോ ഒക്കെ തിരിഞ്ഞു ഇൽഹാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വനഫ്സിൻ മമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ. അവന്റെ നല്ല മാർഗവും വടക്കു മാർഗവും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു ഇൽഹാം കൊടുത്തതിന്റെ ശേഷമാണ്. അതും അള്ളാഹുവിന്റെ അറിവോടുകൂടിയല്ലാതെ അവന്റെ സ്വന്തം നിലക്ക് ഒരാളും പോകുന്നില്ല. എനിക്കറിയാം അവൻ എങ്ങോട്ടാ പോകും, പക്ഷെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതിൽ അത്രയുള്ളൂ. അപ്പൊ ഇൽഹാമോ വഹി ഇതൊക്കെ എല്ലാ മനുഷ്യനും കൊടുക്കാം. തേനീച്ചക്ക് പോലും അള്ളാഹ് കൊടുത്തു, അതുകൊണ്ട് നുബുവത്ത് കിട്ടൂല എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ മൂസാ നബിന്റെ ഉമ്മക്ക് ഇത്ര മഹത്തണ്ടെന്നുള്ള ശരിയാണ്. മൂസാ നബിന്റെ ഉമ്മ കാഫിറത്തല്ല, അതുപോലെ നമ്മളുടെ നബിന്റെ ഉമ്മയും കാഫിറത്തല്ല, മുശ്രിക്കത്തല്ല. അതിനൊരാത്തും ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അതിനൊരാത്തോടെ ഫിറ്റാക്കി കൊടുത്തിരിക്കുന്നു. നൂറ്റിപ്പതിമൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു റസൂലിനും റസൂലോടൊപ്പമുള്ള സത്യവിശ്വാസികൾക്കും മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ മാഫി അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് വേറെ സംഭവം പറഞ്ഞതാ. അതിപ്പോ ഈ ഉമ്മയുടെ കാര്യം എന്തുപെട്ടു, ഉപ്പാന്റെ കാര്യം എങ്ങനെ പെട്ടു? അവർ ഈ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. ഇസ്ലാം വന്നിരുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചുപോയി. അവർക്കെന്ത് ശിർക്കാണ്, അവർക്കെന്ത് കുഫറ, ഒന്നും ബാധകമല്ല. ഒരിക്കലും ശിക്ഷിക്കില്ല എന്ന് എന്റെ അപ്പുറം പറഞ്ഞു. പിന്നെ ഈ ആത്ത് കൊണ്ട് ടൈമിൽ മുട്ടിക്കാൻ എങ്ങനെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. വ്യക്തമായ തെളിവുകളെ ധാരാളം ഉണ്ട്. കൽപ്പിച്ചു കുട്ടിയിട്ട് ഈ ആത്തതിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണെന്ന് മുസ്ലിമിൽ അത് എഴുതി വെച്ചു. പിന്നെ ഇങ്ങനെ നബിന്റെ ഉമ്മ കാഫറാകുന്നുള്ളത് ഖബർ സിയാറത്തിന് വേണ്ടി മാത്രം അനുവാദം കിട്ടിയിട്ടുള്ളൂ, അവിടെ പോട്ട് എല്ലാവരും കരിപ്പിച്ചു. ഒക്കെ ആദ്യം മുതൽ അവസാനം വരെ ശുദ്ധ നുണയാണെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ തെളിവെന്താ, അബൂ ഹുറൈറയാണ് ആദ്യം പറഞ്ഞാണ്. അതന്നെ ഒന്നാമത്തെ തെളിവ്. ഏറ്റവും അടിസ്ഥാനപരമായ തെളിവെന്താണെന്ന് വെച്ചാൽ ഖുർആനിലുണ്ട്. നബിന്റെ ഉമ്മാനും ഉപ്പാനും ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. ആരുടെ മുമ്പിലും തെളിച്ചു കൊടുക്കുക, ഖുർആനിലുണ്ട്. പത്രത്തിന്റെ കാല എന്നുള്ളവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. പിന്നെ ഞാൻ നബിന്റെ ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അള്ളാഹിനോട് ഞാൻ സമ്മതം ചോദിച്ചു, എന്നിട്ട് സമ്മതം കിട്ടുന്നത് എവിടെയത്? അവിടെ വേറെ ചോദ്യം കിടക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഞാൻ സമ്മതം ചോദിച്ചു, എന്നിട്ട് അള്ളാഹു എനിക്ക് മറുപടി തന്നു, എവിടെ? അബൂ ഹുറൈറന്റെ ഹൃദയത്തിൽ കല്ലല്ലോ വഹി ഇറങ്ങരുത്, നിധിക്കല്ലേ വഹി ഇറങ്ങുക, അതിവിടെ കാണണ്ടേ? ഇവിടെ ലോകത്തിൽ കിതാബ് ഉണ്ടെങ്കിൽ ഖുർആനുണ്ട്. ഖുർആനിൽ ഏതെങ്കിലും ആയത്തിലുണ്ടോ? അള്ളാഹു നബിയോട് നബി അള്ളാഹിനോട് ചോദിച്ചു, അതിന് അള്ളാഹു മറുപടി കൊടുത്തില്ല. എത്രയോ ചോദ്യങ്ങൾ നബി ചോദിച്ചു, സഹാബികൾ ചോദിച്ചു, ഒക്കെ ഖുർആനുണ്ട്, അതിനുള്ള മറുപടി വരുന്നുണ്ട്. ഈ ഉമ്മാന്റെ കാര്യത്തിൽ സിഫാർ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് നബി ചോദിച്ചു എന്നും, എന്നിട്ട് ഉത്തരം കൊടുത്തില്ലാന്നും ഖുർആനുണ്ടോ? ഇയാളെ ശുദ്ധം നോണം വിളിച്ചു പറയുന്നേ, പള്ളിയിൽ നിന്നിട്ട് ശുദ്ധം നോണം വിളിച്ചു പറയുന്നേ. ഏതായാലും ചോദിച്ചാൽ ഉത്തരം കൊടുക്കാതിരിക്കാൻ പാടുന്നത് പാടില്ല എന്ന് ഖുർആന്റെ സിദ്ധാന്തം കൊണ്ട് അത് കിട്ടി. പിന്നെ അപ്പൊ ഇതിനൊക്കെ വേറൊന്നും കൂടിയുണ്ട്, ഇയാൾക്ക് വേറെ ഉദ്ദേശം കൂടി കൂട്ടത്തിലുണ്ട്. മുസ്ലിം നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കാം, എത്ര ആയിരുന്നാലും നമ്മളെ നബി ഒരു ഇസ്തിഗ്ഫാർ മാഫിനെ ചോദിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പോലും ഉമ്മാടെ നബിന്റെ ഉമ്മാടെ വിഷയത്തിൽ മാഫിനെ ചോദിക്കാൻ പോലും അള്ളാഹു അനുവാദം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ കാര്യം അള്ളാഹുവിന്റെ നടപടിയാണെന്നുള്ളത് ശരിയാണ്. അള്ളാഹുവിന്റെ നിയമത്തിൽ നടപടിയിൽ ഒന്നും ചോദ്യം ചെയ്യാന്ന് പറ്റില്ല. പക്ഷെ നമ്മളുടെ നബി ഇപ്പോഴും നരകത്തിലല്ലേ, ഇനി കാലാകാലം നരകത്തിലല്ലേ കിടക്കുന്ന പറയുമ്പോൾ മുസ്ലിമികൾക്ക് ഒട്ടാകെ 100 കോടി ഉണ്ടെങ്കിൽ 100 കോടിക്ക് ഒരു മനോവേദന ഉണ്ടോ? സ്വാഭാവികമാണോ? മനുഷ്യ സഹജമാണ്, മനോവേദന ഉണ്ടോ? ആരും ശിർക്ക് ചെയ്തുകൊണ്ട് നരകത്തിൽ കൊണ്ടുവന്നു കൊണ്ട് ചെയ്യാം. പക്ഷെ നമ്മളുടെ നബിന്റെ ഉമ്മാനെ ഉമ്മയാണല്ലോ ഇപ്പൊ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വൈകി ആദർശത്തിന്റെ പേരിലുള്ള വികാരത്തിൽ കൂടി തന്നെ എത്ര വേദന ഉണ്ടാകുമ്പോൾ നബിക്ക് എത്രത്തോളം വേദന ഉണ്ടാവും? ചിന്തിക്കണ്ടേ, നബിന്റെ ഉമ്മല്ലേ, നബിക്ക് എത്രത്തോളം വേദന ഉണ്ടാവും? അപ്പൊ നബി ഏതായിരുന്നാലും വഫാത്തോടുകൂടി ആ കാര്യം കിട്ടും. നമ്മൾക്ക് കാലാകാലം നബിന്റെ ഉമ്മ നരകത്തിലാണ്, നബിന്റെ ഉമ്മ നരകത്തിലാണ്. മറ്റവർക്ക് അവരുടെ ഉമ്മ ഉമ്മയൊപ്പം അവരുടെ നബിന്റെ ഉമ്മയൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ നബിന്റെ ഉമ്മ എങ്ങനെയാണെന്ന് പറയുമ്പോൾ 2-3 തരത്തിൽ മനോവിഷമം കാലാകാലം നിലനിർത്താൻ വേണ്ടിയാണ് ഇയാൾ ഈ വയൽ പറഞ്ഞത്. പിന്നെ ഇതോടെ അവസാനിച്ചു. നബിക്ക് കാര്യമായിട്ട് സംരക്ഷണം കൊടുത്ത ആള് അബൂ താലിബ്. അബൂ താലിബാണ് കാര്യമായിട്ട് സംരക്ഷണം കൊടുത്തതെന്ന് പറഞ്ഞ മരണം വരെ, അവസാനത്ത് ശ്വാസം അടങ്ങുന്നത് വരേക്കും നബിക്ക് സംരക്ഷണം കൊടുത്ത ആളാണ് അബൂ താലിബ്. അബൂ താലിബ് നബിനെ സംരക്ഷിക്കാൻ വേണ്ടി അബൂ താലിബിന്റെ താഴ്വരാന്ന് പറഞ്ഞിട്ട് ഷേബ് അബൂ താലിബ് എന്നിട്ട് അവിടെ ഒരു കുന്നിൻ ചെരിവനുണ്ട്. സഫ അക്കാലത്ത് കുറച്ച് ഉയർന്നൊരു കുന്നായി. സഫ മർവ നമ്മളിപ്പോ ഹജ്ജിന് പോയാലൊക്കെ പോയാൽക്കറിയാം. സഫ മർവ എന്ന് പറയുന്ന അത് രണ്ടും പഴയ കാലത്ത് ചെറിയ കുന്നുകളായിരുന്നു. വലിയ കുന്നൊന്നും ഇപ്പൊ കുന്നൊന്നുമില്ല. ആ കുന്നിന്റെ അപ്പുറത്തുള്ള ചെരിവിനാണ് ഷേബ് അബൂ താലിബ് എന്നുള്ള പേര്. അബൂ താലിബും കുടുംബവും പോയി താമസിച്ചിരുന്ന മല താഴ്വരാതായ അർത്ഥം എന്താ? എന്താ അങ്ങനെ പേരോടെ കിട്ടാൻ കാരണം? എന്തിനാ അങ്ങോട്ട് പോയത്? ഇവിടെ ഈ പട്ടണത്തിൽ ഇവിടെ മസീദ് ഹറാമിന്റെ ഒക്കെ അധികാരികളും അവിടുത്തെ ഭരണാധികാരി നാടുവാഴികളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഏറ്റവും വലിയ കുലീന തറവാട്ടിലെ കാരണവരായിരുന്നിരുന്ന അബൂ താലിബ് ഈ മരന്റെ അപ്പുറം ചരിവിൽ പോട്ട് താമസിക്കേണ്ട കാരണമെന്ന് എന്താണ്? അബൂ താലിബിനെയും കുടുംബങ്ങളെയും ദ്രോഹിച്ചു. പ്രബോധം കുറെ നമ്മൾക്കറിയാം. പ്രബോധനം നടത്തുന്ന നബി എല്ലാവരും കൂടി മുത്താഫിയെന്ന് വിളിച്ചാൽ പുല്ലായിരുന്നു പറയണം. ഇത് അറബി നിയമം, ഏത് സാഹിത്യത്തിനുള്ള നിയമമാണ് ഇത് അറബി സാഹിത്യത്തിൽ. പക്ഷെ ഇവനക്കതറിയില്ല, ഇവൻ അതിന്റെ ഇടയിൽ ഒരു യാഗം കിട്ടുള്ളൂ. എന്തിനെ? ഈ മക്ക മുസ്ലിക്കുകളോടല്ല നബി പറഞ്ഞു, മുസ്ലിക്കുകളോടെ പറഞ്ഞു കിട്ടും. ആ ഖുറൈശി പ്രമാണിമാരോട് നബി തിരിഞ്ഞു പറഞ്ഞു, അബൂ താലിബിന്റെ അരികെ ഇരുന്നിട്ട് പറഞ്ഞത് അത് അബൂ താലിബിനോട് തന്നെ പറഞ്ഞാക്കാൻ വേണ്ടി യാമി അതിന്റെ ഇടയിൽ ബുദ്ധി കിടക്കും. ഇപ്പൊ തുറമുതിൽ നോക്കിയേക്കാണ് ഒരു യാമി ഉണ്ട് അതിന്റെ ഇടയിൽ. ശുദ്ധ എന്നാണ് അറബി ഭാഷ പഠിച്ചവൻ തുപ്പു അത് കണ്ട അവിടെ എഴുതാൻ പാടില്ല. തെറ്റാണത്, ഭാഷാപരമായിട്ട് തെറ്റാണത്. ഏതായാലും മുക്കാലോരി സത്യപ്പെടുന്നു കിട്ടി. ഇവിടെ അബൂ താലിബിൽ എത്തിപ്പോയപ്പോ മക്ക ഖുറൈശികൾ ഉണ്ടായിരുന്നു, അവരോടൊരു ഉപദേശം നബി ചെയ്തു എന്നുള്ളത് സത്യം. അവരവിടെ സ്വീകരിച്ചില്ല. അപ്പൊ തന്നെ അവർ പലതരം പറഞ്ഞിട്ടവിടെ നിന്ന് പോലും ചെയ്തു. പിന്നാ ഇല്ല ഇഖ്തിലാഫെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൽപ്പിച്ചുട്ടി ഓരോ കെട്ടി പുതിയ മതം കെട്ടിയിട്ടാക്കിയാണ്. ഇത് മാ സമീന ഫിയാബായന മില്ലത്തിൽ ആഹ്റ, ഇതൊന്നും വേറൊരു മതത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. വിമാനാധന പാടില്ല, മറ്റൊന്നും പാടില്ല എന്നൊന്നും ഞങ്ങളൊരു മാത്രം കേട്ടിട്ടില്ല. അവരുടെ മതം പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ പറഞ്ഞ ശരി, ഞങ്ങളൊന്നും കേട്ടിട്ടില്ല. ഞങ്ങളിതുവരെ പഠിച്ചതൊക്കെ വിമാരാധന ബഹുദൈവ ആരാധനയേ ഉള്ളൂ. ഇത് ഇപ്പം വന്നിട്ട് ഇപ്പൊ ഒക്കെ തയ്യാറാക്കണം എന്ന് നടക്കൂലെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്തു. ഈ അപ്പ തന്നെ ആയത്തിറങ്ങിയില്ല. പിന്നെ പറഞ്ഞ മൂന്നാമത്തെ തവണ തന്നത് അപ്പ തന്നെ ആയത്തിറങ്ങി. ഇന്ന കലാത്തഹദീ മൻ അഹബബ്ത വലാക്കിന്ന അല്ലാഹ് യഹ്ദീ മൻ യശാ വല്ലാഹു അഅലമു ബിൽ മുഹ്തദീൻ. സൂറത്ത് ഖസസിൽ ഇന്നക്ക ലാ തഹ്ദീ മൻ അഹബബ്ത. ഇതിങ്ങനെ മൂത്താപ്പാനോട് പറഞ്ഞിട്ട് മൂത്താപ്പ സ്വീകരിച്ചില്ല എന്നാക്കി തീർത്തിട്ട് അതിനത് ആഴത്ത് പറഞ്ഞു അപ്പൊ തന്നെ എന്തായത്. പക്ഷെ ഇവിടൊക്കെ നമ്മൾക്ക് വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്കുള്ള ഗുണതാട്ടം, നമ്മൾക്കിപ്പോ ഖുർആൻ പഠിച്ചാൽ കിട്ടുന്ന ഗുണപ്പതാണ്. ഖുർആൻ പഠിക്കണം, അതാണോ ഖുർആനോട് ഒഴിവാക്കിയത്. ഇന്നക്ക ലാ തഹ്ദീ മൻ അഹബബ്ത വലാക്കിന്ന അല്ലാഹ് യഹ്ദീ മൻ യശാ വല്ലാഹു അഅലമു ബിൽ മുഹ്തദീൻ എന്ന ആയത്ത് അപ്പറങ്ങിയത് എന്താപ്പൊ യാതൊരു പറഞ്ഞത്? മാത്രം വായിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നക്കലാ തഹദീ മനഹബത്ത് നമുക്ക് മുത്താപ്പാനെന്ന് മുസ്ലിമാക്കണമെന്ന് ഭൂതി എന്ന് നടക്കൂലാണ്. ഇന്നക്കലാ തഹദീ മനഹബത്ത് നിനക്കിഷ്ടമുള്ള ആളെ ഹിദായത്തിലാക്കാൻ നിനക്കൊണ്ടാവൂല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ അത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, മുത്താപ്പനും മുത്തമ്മനൊന്നും അതിന് കൂട്ടാൻ പറ്റില്ല എന്ന് അള്ള പറഞ്ഞാ പോയി പറഞ്ഞത്. അള്ളാഹു ആരോപിൽ മുത്തദീൻ ആരൊക്കെയാണ് ഹിദായത്തിലേക്ക് വരേണ്ടത് വരാൻ പറ്റിയത് എന്നൊക്കെ അള്ളാഹു. ഈ ആർക്ക് അപ്പറങ്ങിയതാണെന്ന് അത് വിചാരിച്ചിരിക്കുന്നു. അതും ഈ കൂടുതൽ ഇയാളെ പറഞ്ഞിരിക്കുന്നു അബൂ ഹുറൈറ. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് രണ്ടാമത്തെ ആയത്ത് പരിക്കറി, ഇതിന്റെ അപ്പുറം വേറൊരാഴത്ത് ഇതിന്റെ തൊട്ടന്നെ പറയേണ്ട അത് പരിക്കറി. ഈ ഇരിക്കണ കൂടുതൽ അറിയോ, ഈ അറബികളിൽ ഇരിക്കുന്നത് ഈ നവ മുസ്ലിമികളില് തൊട്ടന്നെ പറഞ്ഞതെന്നറിയോ? താരു ഇന്നത്തെ ഹുദാ മയക്ക, നിന്റെ കൂടെ ഞങ്ങൾ നീ പറയുന്ന ഹുദയിലേക്ക് ആ സന്മാർഗം സ്വീകരിച്ചു പോന്നാൽ നുത്തഹത്തഹമിന്നറിന ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞ ആര്? അബൂ താലിബിന് പറയാൻ പറ്റുന്നത്? ഇത് അബൂ താലിബ് അത്ഭുതം മരിക്കാൻ പോവാണ്, ഇത് പറഞ്ഞുകൊണ്ട് മരിച്ചതാ. അപ്പൊ പറഞ്ഞ മറുപടി എന്താ? നീ പറയുന്ന ആ മാർഗത്തിലേക്ക് ഞങ്ങൾ വന്നാൽ നിന്റെ ആ സന്മാർഗം ഞങ്ങൾ ആരും ഈ നെത്ത പേരിൽ ഹുദ ആ നിന്നോട് കൂടെ മാക്ക, നിന്നോട് കൂടെ സന്മാർഗം സ്വീകരിച്ച് നീ പറയുന്ന സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ വരികയാണെങ്കിൽ നുത്തഹത്തഫമിന്നറബിന. ആ ബുജാഹിലും പാർട്ടിയും പറഞ്ഞ വാക്കുകളാണത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവരപ്പെടുന്ന ഞങ്ങളെ തട്ടിയെടുത്തോളും ഓടിച്ചോളയും എന്നൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇവിടെ വരാൻ പോണത്. അതുകൊണ്ട് നീ പറഞ്ഞ മാതിരി നടക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് അവിടുത്തെ മക്കാ മുശ്രിക്കുകൾ സാധാരണ പറയുന്ന വാക്ക് അതിന്റെ ചോടയിട്ടുണ്ട്. രണ്ടാമത്തെ ആറ്റന്റെതാ അത്. അബൂ താലിബിന് ഒരിക്കലും അവിടെ പറയാൻ പറ്റൂല, അബൂ താലിബ് നമുക്ക് മരിക്കാൻ പോകാതോടുകൂടി മരിച്ചെന്നാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അബൂ താലിബ് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് എവിടെ തട്ടിരിക്കുന്ന ഖബറിലേക്ക്, അല്ലാതെ ഖബറിലേക്ക് പോവില്ല പിന്നെ എവിടെ തട്ടിരിക്കുന്നത്? അബൂ താലിബിനെ അവിടെ പൊക്കിക്കൊണ്ടാൻ കഴിയ. അപ്പൊ അവിടെ തൊട്ടായത്തിൽ തന്നെ പറയുന്നത് മക്കാ മുശ്രിക്കുകളുടെ സാധാരണ മറുപടിയാണ് എന്ന് പഠിച്ചവർക്കൊക്കെ അറിയാം. ഖുർആനോട് പറഞ്ഞു അത് ഓതാതെ നിനക്കിഷ്ടമുള്ളവരൊന്നും വിധാനത്തിലാക്കാൻ നിനക്കൊണ്ട് കഴിയില്ല എന്ന് അള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം കർത്തം വയ്ക്കാം. അബൂ താലിബുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആ തലി മുസ്ലിമിനാണ് എഴുതുന്നത്, അബൂ ഹുറൈറയെ പറയുന്നത്. അപ്പൊ അബൂ ഹുറൈറയും ബുഹാരിയും മുസ്ലിം കൊണ്ട് വന്നാൽ പിന്നെ അവിടെ ചോദ്യമില്ലല്ലോ. ആയത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ശുദ്ധ നുണ അതിന്റെ ഇടയിൽ ഗ്രാമറും കൂടി നോക്കാതെ ശുദ്ധ നുണക്കാണ്ട് എഴുതിയിട്ട് ഇപ്പൊ സിഹാഹുൽ സിത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ പരത്തി വെച്ചാൽ അതിലുള്ളതാണ് ഒന്നാമത്തെ ചരിത്രം എന്ന് പഠിക്കും ചെയ്താൽ അബൂ താലിബും കാഫിറായി, നബിന്റെ ഉമ്മി കാഫിറായി, നബിന്റെ ഉപ്പിയും കാഫിറായി, അപ്പൊ എല്ലാവരും കാഫിറായി. അബൂ സുഫിയാനോ ഒന്നാന്തരം മുസ്ലിം മാവി യോമൽ ഈമാനവും ഉലാഹം നിന്നും ഫത്ഹ് നാളിൽ, ഫത്ഹിന്റെ കാലഘട്ടത്തിൽ വന്നിട്ട് വിശ്വസിച്ച് വന്നവരെ ഒരൊറ്റൊന്നിന്റെ ഈമാൻ ശരിയല്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ട് 29:32 അള്ളാഹു പരസ്യ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച സത്യം കൂഴ്ത്തി വെച്ചിട്ടാണ് നബിന്റെ ആൾക്കാരെ കാഫറാക്കുന്നത്. നബിന്റെ സ്വന്തം ഉമ്മാനെ പോലും കാഫറാക്കുന്നത്, എന്ത് ഉപ്പാപ്പാനെ കാഫറാക്കിയ തന്നെ മൂപ്പരുടെ ഉപ്പ മുസ്ലിമാണെന്നും അലിയന്റെ ഉപ്പ കാഫറാണെന്നും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിട്ട്. അതിനാണ് ഇപ്പൊ ഈ പുരോഹിതൻ, ഈ കൊട്ടാര പുരോഹിതനാക്കിയിരിക്കുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയാ. കിട്ടി 10-90 കൊല്ലം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു. നുണ എത്രത്തോളം പറഞ്ഞു അവർ ജയിക്കും. അളപ്പുള്ളത് നുണ പറഞ്ഞിടത്തോടാണ് ഇപ്പൊ ഇവിടെ ഈ ഭൂമുഖത്തുള്ള ജീവിതം ഭൂരിപക്ഷം കാണുന്നത്. ഈ 90 കോടി ജനങ്ങൾ നുണ പറഞ്ഞ അത്രയും മറ്റേ 10 കോടിക്ക് പറയാൻ അറിയില്ല. അലിമിനെ പിത്താലിമിന്റെ അനുയായികളുണ്ടല്ലോ, അവർക്ക് ഇത്ര നുണ പറയാൻ അറിയില്ല. ഇങ്ങനെ ആ തട്ടി മറിക്കാൻ കഴിയില്ല, കള്ളഹജീസ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയ. അതുകൊണ്ട് വിജയിച്ചതാരാണ് ഈ 90 കോടിനെ തൽക്കാലം വിജയിച്ചത്. പക്ഷെ എല്ലാ കാലത്തും ആ വിജയം നിലനിൽക്കില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും ആ നിലനിൽക്കുന്നു. മയ്യത്തത്ത് മീങ്കുമന്ദീനി ഫസോഫയത്തില്ല അറബി കോമി. ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറ വരാതിരിക്കൂരാണ് അള്ള തീർത്ഥം പറഞ്ഞിട്ടുണ്ട്. കുറെ കാലം അവർ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യം മുതൽക്ക് വെച്ച് തീർത്ത് അട്ടിമറികളാണ്. നബിന്റെ കുടുംബങ്ങളെ തരം താഴ്ത്താൻ വേണ്ടി, മുസ്ലിമികളെ വേദനിപ്പിക്കാൻ വേണ്ടി, മുഅവിയാന്റെ ആൾക്കാർക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ജൂതന്മാർക്കും അതേപോലെ പൊങ്ങച്ചം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട നുണകളൊക്കെ ഈ അബൂഹുറയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന അബൂഹുറ മറക്കരുത്. ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അബൂഹുറ. ഇതാണ് ഇയാളെ പണി. ഇങ്ങനെയാണ് ഈ ചരിത്രകാരന്മാർ ചരിത്രം പറക്കുന്നത് ഇയാളെ ഗുഹായി ഇരുന്ന് മുസ്ലിമിൽ നിന്നാണ്. അങ്ങനെ കുറെ ചരിത്രം നമുക്ക് മനസ്സിലാക്കണം. ഏതായാലും അബൂ താലിബ് അവരും മുമ്പിലാണെന്ന് വിശ്വസിക്കും. പുരുഷന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ആദ്യം മൂമിനായ ആദ്യം നബിയെ കൊണ്ടും ഇസ്ലാമിലും അള്ളാഹുവിലും റസൂലിലും വ്യക്തമായിട്ട് സത്യമായിട്ട് വിശ്വസിച്ച ആദ്യത്തെ മനുഷ്യൻ അബൂ താലിബാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ആവശ്യമാണ്, നിർബന്ധമാണ്. കാരണം സ്വന്തം കുടുംബത്തിൽ പോയിട്ടില്ലേ, അവിടെ ആ വർത്തമാനം എഴുതിയില്ല. അവിടെ വർക്കത്തപ്പിന്റെ നോഫല്ല അവിടേക്ക് പോയി. അയാളേതാ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. അവിടെ പോയപ്പോ അയാൾ പറഞ്ഞ് ബജാറാവണ്ട, പനിക്കണ്ട, പനി പിടിച്ചിട്ട് അത്ര ചെന്നത്. നബിക്ക് വഴി കിട്ടിയപ്പോ നബിക്ക് പനി അടിക്കുന്നത് പേടിച്ചിട്ട്. എന്നിട്ട് വർക്കത്തിന്റെ നോഫിൽ എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ വീട്ടിൽ ചെന്നപ്പോ പുരോഹിതൻ പറഞ്ഞു പനിക്കൊന്നും വേണ്ട, പേടിക്കും വേണ്ട, അത് ഒരു നിബിരിയിൽ നിന്നൊരു മരക്കുണ്ട്, ആ മരക്കുമെന്നാണ് ബജാറാവണ്ട. അപ്പോ നബിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, നബി ജിബ്രീൽ ഇറങ്ങിയ പാടെ എന്നെ പേടിച്ചോടി എരിച്ചു. ബുഖാരിന്റെ ഒന്നാമത്തെ രചയിതാവ് എരിച്ചത് എന്തിനാപതൊക്കെ? അപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ചില ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കൊത്തിപ്പിടിച്ച ഒരു നബിയായി എന്നുള്ളതല്ലാതെ മൂപ്പരിക്കാരെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ല. അഞ്ചാറ് നമസ്കാരം ഉണ്ടാക്കി നമുക്കറിയില്ല. അപ്പൊ 9 വട്ടം മൂസാനബിയുടെ ഇരുന്ന് തിരിച്ചു കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ അഞ്ചായി കിട്ടിയത്. ഇനി പതിന്നും കുറക്കാനോ നിങ്ങൾ പോണമെന്നാണ് അന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം തന്നെ അതിന്ന് കുറക്കാനോ പോണത്? 55 ആക്കിയത് അതിനപ്പൊ ശക്തി ഉണ്ടാക്കിയിരിക്കുന്നത് 55 ആക്കിയതാണ്. അതെന്നെ എത്ര അടങ്ങരായിട്ട് ഇനി അതിന്നും കുറക്കാനോ പോണം? മായുപത്തിലുള്ള ബാക്കി മാറ്റം നിന്ന് നടക്കൂല എന്ന് അവസാനം പറഞ്ഞു. ആദ്യം പറഞ്ഞ മറ്റേ പോയി ആദ്യം 9 വട്ടം മാറ്റിയതൊക്കെ പോയിട്ട് ഇപ്പൊ അവസാനം 5 അവിടെ എത്തിയിട്ടാണ് പറഞ്ഞത് ഇനി ബാക്കി മാറ്റൂലാണ്. അപ്പൊ ഈ 5 9 വട്ടം മാറ്റി ഇനി ഒന്നുകൂടി മാറ്റിക്കൂടെ? ഇത്തരത്തിലുള്ള നുണകൾ ബുഖാരിയിലും മുസ്ലിമിൽ എഴുതി വെച്ചിട്ട് മൂസാനബിക്ക് വലിയ സ്ഥാനവും ബുദ്ധിയും സാമർഥ്യം ഒക്കെ ഉണ്ട്. നമ്മളുടെ നബിയൊരു പൊട്ടൻ, നബിന്റെ ഉമ്മയൊക്കെ കാഫിര്യങ്ങള്, നബുത്താപ്പാരും കാഫിര്യങ്ങള്, ഒന്നും അറിയാത്ത നിരക്ഷര കുട്ടി ആട്ടിടയൻ, ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ഇയാളായിട്ടാണ്. ആട്ടിടയൻ എന്ന് പറഞ്ഞിട്ടില്ല ഇയാളാണ്. ബുഖാരി മുസ്ലിം എടുത്ത് നോക്കൂ, ഇത് മുഴുവൻ പറയുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അബൂഹുറയിലാണ് തുടക്കം. പിന്നെ അവിടെ നാട്ടിൽ താരിയാണ് സൗദി കബരിന്റെ താരിഖ്, ഇബ്നുഹൽദുന്റെ ഇബ്നുഹല്ലക്കാന്റെ ധാരാളം മഹാഭാരതങ്ങളുണ്ട്, ചരിത്രങ്ങൾ എഴുതി വെച്ച അതിലൊക്കെ നോക്കിയാൽ കാണാം. അതൊക്കെ നോക്കിയാൽ കാണും അവര് മുഴുവൻ താരിഖ് എഴുതുന്നത്. ഇസ്ലാമിക ചരിത്രം ആദ്യമായിട്ട് ഇസ്ലാമിക ചരിത്രം എഴുതാൻ നോക്കുമ്പോ അവർ ആദ്യം നോക്കുന്ന കിതാബ് ഏതാണെന്നറിയോ? ബുഖാരി മുസ്ലിം. അത് നോക്കിയിട്ടാണ് എഴുതുക. അപ്പൊ അബൂ ഹുറൈറ ബുഖാരിയിലെ മുസ്ലിമിൽ ഒരു നുണ പറഞ്ഞാൽ ഈ പറയപ്പെട്ട അഹൽ സുന്നത്തുൽ ജമാഅത്തിന്റെ കൂട്ടത്തിലുള്ള എല്ലാ ചരിത്രകാരന്മാരുടെയും കിതാബിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുണ്ടാവും. അബൂഹുറൈറ ഇവിടെ തിരക്കെന്ന് പറഞ്ഞിട്ടാ മതി, എല്ലാ ഗ്രന്ഥത്തിലും അത് വിടും. അപ്പൊ എല്ലാ ഗ്രന്ഥത്തിലും എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ള നബി ആട്ടിടയനാണെന്ന് പറയൂ. ഏതാ അവരുടെ പ്രമാണം? ഏതാ അടിസ്ഥാന പ്രമാണം? ബുഖാരിയാണ്, അബൂഹുറൈറാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ അത്തരത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ഇസ്ലാമിന്റെ ചരിത്ര പാരമ്പര്യം അത് അട്ടിമറിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ദേശപൂർവം യുദ്ധങ്ങൾ നടത്തി അതിലൊന്നാമനാണ് ഇയാള്. അതിന്റെ ഫലം ഈ ലോകം അനുഭവിച്ചു എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വേണം. ഇനി ഇവിടെ നിങ്ങോട്ട് പിന്നെ പ്രധാനപ്പെട്ട നബിന്റെ ആദ്യ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അവസാനം ഇടയിലുള്ളത് കൂടുതലായിട്ടൊന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെ നമ്മളെ പഠന വിഷയമാണ്. അതിപ്പോ വന്ന വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നബിന്റെ വഫാത്തിന്റെ അവിടെ മുതൽക്ക് ഗുരുതരമായ പല അട്ടിമറികളും പല തിരിമറികളും ചരിത്രം ദുർവ്യാഖ്യാനിച്ചതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് ഇനി ചേരിപ്പിക്കാൻ പോകുന്നത്. ഇതുവരെയൊക്കെ നുണ പറഞ്ഞിട്ട് മുനാഫിക്ക് അന്ന് മുനാഫിക്കങ്ങളും സഹാബികളുള്ള അന്ന്, പിന്നീടാണ് ഇതൊക്കെ കൂടി രണ്ടായിട്ട് ഇവിടെ വന്നത്. ഷിയ സുന്നി എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ലോകത്ത് ഇന്ന് വരെ നിലവിൽ വന്നത് ഇതിന്റെ ശേഷം നബിന്റെ വഫാത്തോട് കൂടിയാണ്. ഷിയ നബിന്റെ വഫാത്തോടുകൂടി ആ പിളർപ്പ് പൂർത്തിയായിട്ടില്ല. അലിബിൻ അബി താലിബിന് അവിടെ നമുക്ക് വേണ്ടത്ര പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ രണ്ട് പിളർപ്പുണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞു? ഈ അബൂ ഹുറൈറ കമ്പനിക്കാർക്ക് കഴിഞ്ഞു. അത് ഏതെല്ലാം നിരക്കാണ് അതിനവർ പണിയെടുത്തത്? നബിന്റെ വഫാത്തോടുകൂടി എന്തെല്ലാം അക്രമങ്ങളാണ് ഖുർആനെതിരിൽ, ഖുർആന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് അവർ അട്ടിമറിച്ചതെന്നൊക്കെ നമുക്ക് അടുത്ത പരമ്പരയിൽ കൂടി വിവരിക്കാം, വിശദീകരിക്കാം. അത് എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവർക്ക് പുസ്തകത്തിലും മാസികയിലും മറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, കാസറ്റുകളിൽ കൂടി. പിന്നെ ഇതൊക്കെ സമഗ്രമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രത്യേക ചരിത്ര ബുക്ക് തന്നെ വേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചത് ഖുർആൻ പരിഭാഷയിലാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. ഖുർആൻ പരിഭാഷ 1, 1 99, 1 93 ഈ വർഷം തന്നെ ഖുർആൻ പരിഭാഷ പുറത്തിറക്കാൻ ആദ്യത്തെ പ്രധാനപ്പെട്ട വാല്യം ആദ്യത്തെ വാല്യം പുറത്തിറക്കണമെന്നാണ് നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ആഗ്രഹം. പക്ഷെ എന്ത് വേണം? കമ്മിറ്റിയൊക്കെ അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ അപ്പം കമ്മിറ്റിക്കാർക്കുള്ളതല്ല. കമ്മിറ്റിക്കാർക്ക് പഠിക്കാൻ അവർ കുറെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിപ്പോ ഖുർആൻ പരിഭാഷ ഇറങ്ങിയാലും പഠിക്കും. പക്ഷെ നമ്മൾ ഈ സമുദായത്തിന് ഇതൊക്കെ അറിയിച്ചു കൊടുക്കണമല്ലോ. അതിനും വേണ്ടിയാണ് കമ്മിറ്റി കൂടുന്നതും കമ്മിറ്റി ഉണ്ടാക്കുന്നതും അധ്വാനിക്കുന്നതും അവർ ത്യാഗം ചെയ്യുന്നതൊക്കെ അതിനും വേണ്ടിയാണെന്ന് സമുദായത്തിൽ കുറച്ചൊക്കെ കരിമൂക്കുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ ഈ വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണം വേണം, വേണ്ട അത് അനുഭവമുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ സംഘടിപ്പിക്കണമെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് പിന്നെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നർത്ഥം. പ്രോത്സാഹിപ്പിക്കണം, അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ഇത്തരം ഇസ്ലാമിക പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ നിർബന്ധമായ കാര്യമാണ്. അത് പ്രേരിപ്പിക്കേണ്ട സന്ദർഭത്തിൽ പ്രേരിപ്പിക്കാതിരിക്കുന്നത് സക്കാത്തിന്റെ ഏറ്റവും വലിയ വിഷയമാണ്. സക്കാത്തിന്റെ ഏറ്റവും വലിയ വിഷയമാണ് ഖുർആൻ പ്രബോധനത്തിന് വേണ്ടി പൈസ ഉണക്കാനുള്ളത്. ഏറ്റവും വലിയ കണ്ടതാണ് ഫീസബിലിറ്റി. അത് സ്വന്തം കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കും വേണമെന്നാണ് ഖുർആന്റെ നിയമം. കൊടുപ്പിക്കും വേണം, സ്വന്തം കൊടുത്താൽ മാത്രം പോരാ. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രചരണത്തിൽ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചാൽ ഈ വർഷം തന്നെ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ വർഷം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാള്യം, അതായത് രണ്ട് വള്ളിയായിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മുക്കാൽ ഭാഗം വിഷയങ്ങളും ആദ്യത്തെ വാള്യത്തിൽ വരും, മുക്കാൽ ഭാഗം വിഷയങ്ങളും ആദ്യത്തെ വാള്യത്തിൽ വരും. കാലോഹരി ഖുർആനെ അത് അൽബക്ര കാലിട്ടുള്ള കാലോരി ഭാഗം ജുസുവിനെ നോക്കിയാൽ അല്ലെങ്കിൽ സൂറത്തിനെ നോക്കിയാൽ കാലോരി ഭാഗം ഉണ്ടാവുള്ളൂ. പക്ഷെ മുക്കാലോഹരി നിയമങ്ങളും മുതൽ ഉൾക്കൊള്ളും. പിന്നെ ബാക്കി മുക്കാൽ ഭാഗം കൂടിയിട്ട് ഒരു പകുതിക്കേണ്ടതുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട വഴിയാണ് ആദ്യം ഇറക്കാനുള്ളത്. അവർ വളരെയധികം ത്യാഗം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് സ്റ്റാഫിനെ വെച്ച് പ്രവർത്തിച്ച് അത് ഈ വർഷം തന്നെ പുറത്തിറങ്ങണമെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെടുത്തേണ്ട ആൾക്കാരെ ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് കാര്യമായ ഒരു ഫണ്ടും പദ്ധതിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് ശ്രമിക്കണം. അസഹകരണത്തോടു കൂടിയ അത്തരത്തിലുള്ള സഹകരണത്തോടു കൂടിയേ ഈ ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ എന്ന് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടായിക്കോട്ടെ. മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സംസാരം.
അഹദവന്റെ ദൗത്യമോദി എത്തിയേ റസൂൽ, അൽപുർഖാനിനാൽ വെളിച്ചമേകിയേ റസൂൽ, ഏകിയേ റസൂൽ, അല്ലാഹുവിന്റെ ദീനിസിലാമെന്നറിയുവിൻ, അഗുല്യ റഹ്മത്തിന്റെ സരണിയാണിതറിയുവിൻ, ഇഹത്തിലും പരത്തിലും നിറഞ്ഞ മോക്ഷമായി ഇലാഹവൻ തിരുമേനിക്ക് നൽകിയ ദീനാം, നൽകിയ ദീനാം അല്ലാഹുവിന്റെ.